ക്രൈസ്തലോഡ് ഒന്ന് ദിനവൃത്താന്തം 29 അധ്യായത്തിൻ്റെ 11 വാക്യത്തിൽ യഹോവേ മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും നിനക്കുള്ളത് എന്ന് കാണുന്നു. ദൈവമഹത്വം കണ്ട സാക്ഷികളായി തീരണമെങ്കിൽ ആദ്യം നാം ആ സ്വർഗസ്ഥനെ കണ്ടെത്തണം. അദ്ദേഹത്തെ അന്വേഷിച്ച് കണ്ടെത്തിയവർക്ക് ആ മഹത്വത്തിൻ്റെ ഉടമയിൽ നിന്ന് ലഭിച്ച നന്മകൾ മറ്റുള്ളവരോട് സത്യമായി പറയേണ്ട ഉത്തരവാദിത്വമുണ്ട്. ദൈവമഹിമ കണ്ട സാക്ഷികൾ എപ്രകാരമായിരിക്കണം എന്ന വിഷയത്തെപ്പറ്റി ഇന്ന് നമുക്ക് ചിന്തിക്കാം. യെരുശലേം 10 കാര്യങ്ങളുടെ നിഴലിൽ 6 നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് ഷാഡോ ഓഫ് ദ ഐ വിറ്റ്നസ് ഓഫ് ഹിസ് മജസ്റ്റി ജെറുസലേം. മഹിമ കണ്ട സാക്ഷികളുടെ നിഴൽ യെരുശലേം. അതിനാധാരമായി അപ്പസ്തോല പ്രവൃത്തി 10 39 വാക്യം, ആക്ട്സ് ഓഫ് അപ്പോസ്തോൽസ് ചാപ്റ്റർ 10 വേഴ്സ് 39. യഹൂദ്യദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു. അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു. ഒരിക്കൽ ഒരു യാത്രക്കാരൻ ഉയർന്ന പർവ്വതത്തിൻ്റെ മുകളിൽ ചെന്ന് സൂര്യോദയം കാണുവാൻ തൻ്റെ വഴികാട്ടിയുമായി കരാർ ചെയ്തു. എന്നാൽ അല്പദൂരം മുകളിലേക്ക് യാത്ര ചെയ്തപ്പോൾ മിന്നലും കൊടുങ്കാറ്റുമുണ്ടായി. ഇനി മുകളിലേക്ക് കയറിയിട്ട് കാര്യമില്ല, ഈ കാലാവസ്ഥയിൽ സൂര്യോദയം കാണുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ യാത്രക്കാരൻ മടങ്ങുവാൻ തയ്യാറായി. സഹോദര, നാം ഉയരത്തിലേക്ക് പോകും തോറും കാറ്റ് ഇടി എന്ത് വന്നാലും അത് മാറിപ്പോകും. വീണ്ടും വന്ന് ഇരുട്ടിനെ കണ്ടപ്പോൾ യാത്രക്കാരൻ ഭയപ്പെട്ടു. അപ്പോൾ ആ വഴികാട്ടി പറഞ്ഞത്, സഹോദര ഭയപ്പെടേണ്ട, നമുക്ക് മുകളിലേക്ക് കയറാം. വഴികാട്ടി അയാളുടെ കൈ പിടിച്ച് പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി. അതാ ഇരുട്ടും മാറി, സുവർണരശ്മികൾ എല്ലാം ശാന്തമായി. യാത്രക്കാരന് സന്തോഷമായി. ജീവിതയാത്രയിലും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ ജീവിതയാത്രയിലും ദൈവമഹത്വത്തിൻ്റെ സന്തോഷം അറിയണമെങ്കിൽ, കാണണമെങ്കിൽ നാം ആ കൊടുമുടിയിലേക്ക്, പർവ്വതത്തിലേക്ക് കയറിയെങ്കിലേ മതിയാകുള്ളൂ. കയറി ചെല്ലുവാൻ നമുക്ക് കഴിയണം. കാറ്റോ ഇരുട്ടോ ഇടിയോ മിന്നലോ എന്തുമുണ്ടാകാം, പക്ഷേ മുകളിലേക്ക് കയറണമെന്നുള്ള ചിന്ത ദൃഢമാണെങ്കിൽ ഇതൊന്നും നിൻ്റെ വഴിയാത്രയ്ക്ക് തടസ്സമായിരിക്കയില്ല. ദൈവമഹത്വം കാണുവാൻ, ദൈവകൃപയുടെ അനുഗ്രഹമാരി ഏറ്റുവാങ്ങുവാൻ ദൈവ പൈതലെ നിനക്ക് കഴിയും. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, പർവ്വതത്തിന് മുകളിൽ എത്തണമെന്ന ആഗ്രഹത്തോടെ ഓരോ ചുവടും വയ്ക്കുക. ഈ ഇടുത്തിയോ കാറ്റോ ഇരുട്ടോ നിന്നെ തകർക്കുവാൻ കഴിയില്ല. കാരണം നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞവൻ നിൻ്റെ കൂടെ തന്നെയുണ്ട് എന്നുള്ളതാണ് നിൻ്റെ ഉറപ്പ്. ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ലോക്ക്ഡൗണിൻ്റെ ശാന്തത എല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ട്. ഭീതിദായകമായ COVID-19 പ്രതികൂല സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ പലയിടത്തും കേൾക്കാം. പക്ഷേ ദൈവമക്കൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഏപ്രിൽ മാസത്തിലെ ഈ മെസ്സേജ് നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ദൈവത്തിന് ഈ കാറ്റും ഇടിയും മിന്നലും ഇരുട്ടും എല്ലാം മാറ്റിത്തരാൻ കഴിയും. നിങ്ങൾ ആ പർവ്വതത്തിൻ്റെ ഉയരത്തിലെത്തുമ്പോൾ അതാ സൂര്യകിരണങ്ങൾ, പ്രഭാതരശ്മികൾ, ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ അടുക്കലേക്ക് വരും. മഹിമ കണ്ട സാക്ഷികളായി നിങ്ങൾ തീരും. ഈ 21 ദിവസം കഴിയുമ്പോൾ നാം പൊന്നുപോലെ പുറത്തു വരും. ഇതിനുദാഹരണമായി പുറപ്പാട് ദിവസം 32:1-6 ഭാഗങ്ങൾ വായിക്കുക. ദയവായി ഈ വേദഭാഗങ്ങൾ എടുത്ത് വായിച്ച് ഈ ഭാഗം പഠിക്കുന്നവൻ ശ്രദ്ധിക്കുക. പുറപ്പാട് ദിവസം 32 ഒന്ന് മുതൽ 6 വാക്യങ്ങൾ. മോശ പർവ്വതത്തിൻ്റെ മുകളിൽ ദൈവസാന്നിധ്യത്തിൻ്റെ മഹത്വം അനുഭവിക്കുമ്പോൾ മോശയെ ദൈവം വിളിച്ചത്, ദൈവീക ന്യായപ്രമാണങ്ങൾ പ്രാപിക്കുമ്പോൾ അവൻ്റെ മനസ്സ് ദൈവത്തെ ആരാധിക്കുകയായിരുന്നു. ആ സമയം ദൈവീക മഹത്വപ്രഭാവം മോശയിലെ ആരാധകനെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തി. ഇതുപോലെ തന്നെയുള്ള ഒരു അനുഭവമാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 17:1-8. മറുരൂപം മലയുടെ മുകളിലെത്തുന്ന പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, യേശു. പത്രോസിനും യാക്കോബിനും യോഹന്നാനും ദൈവമഹത്വം കാണുവാൻ സാധിച്ചതായി നമുക്ക് കാണാം. പുതിയ നിയമവിശ്വാസി അവങ്കിലേക്ക് തിരിയുമ്പോൾ തന്നെ തേജസ് അഥവാ യേശുവിൻ്റെ മഹത്വം അവനിലേക്കെത്തി രൂപാന്തരം വരുത്തുന്നു. ഈ രണ്ട് സംഭവത്തിലും ഉയരത്തിലെത്തിയവർ ദൈവമഹത്വം ആസ്വദിക്കുമ്പോൾ താഴ്വരയിൽ പ്രശ്നങ്ങൾ നടക്കുന്നു. അവിടെയുള്ളവരിൽ ചിലർ ആദ്യത്തെ സംഭവത്തിൽ വാർത്തുണ്ടാക്കിയ കാളക്കുട്ടിയുമായി തെറ്റുകളുടെ ആനന്ദ നൃത്തം ചവിട്ടുമ്പോൾ ഒലിവുമലയുടെ താഴ്വരയിൽ നിസ്സഹായതയുടെ ആവരണമിട്ടവരായി ചന്ദ്രരോഗിയുടെയും ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ തലകുനിച്ചു നിൽക്കുന്ന ശിഷ്യന്മാർ. നാം ഉയരത്തിലെത്തി മഹത്വം കണ്ട് അനുഭവിച്ച് കേട്ട സാക്ഷികളോ അതോ താഴ്വരയിൽ അന്യദേവന്മാരുടെ മുമ്പിൽ നൃത്തം ചെയ്യുന്നവരോ അതോ നിസ്സഹായതയിൽ തലകുമ്പിട്ട് നിൽക്കുന്നവരോ? ഏത് കൂട്ടത്തിലാണ് നാം? നമുക്ക് താഴ്വരയിൽ നിൽക്കണ്ട, നമുക്ക് ഉയരത്തിലേക്ക് തന്നെ നമുക്ക് കയറാം. ദൈവമഹത്വം കണ്ട സാക്ഷികളാകുവാൻ ദൈവ സാന്നിധ്യത്തിലുള്ള യെരുശലേമിൽ തന്നെ നമുക്ക് പാർക്കാം. ദൈവമഹത്വം കണ്ടവർ ആത്മസന്തോഷത്തോടെ പാട്ടുകൾ പാടുമ്പോൾ അത് ദൈവമഹത്വത്തെ വർണ്ണിക്കുന്ന ആരാധനയായി മാറുന്നു. ഉദാഹരണമായി, ദൈവം ചെയ്ത നന്മകൾ, അതിന് നന്ദി പറയാൻ നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതു പോരാ. ഇത് നാം പാടുമ്പോൾ നാം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിച്ചുള്ള ആരാധനയായി ആത്മസന്തോഷത്തോടെ. എനിക്കത് വർണ്ണിക്കാൻ കഴിയത്തില്ല കർത്താവേ, അതുപോലെ നീ എനിക്ക് നന്മകൾ തന്നിട്ടുണ്ട്. ആ മഹത്വത്തെ വർണ്ണിക്കുകയാണ്. ഇനി ഈ മഹത്വം കണ്ടവർ എങ്ങനെയാണ് യഥാർത്ഥ സാക്ഷികളാകുന്നത്? ആരാണ് യഥാർത്ഥ സാക്ഷികൾ? അതിനായി ഒരു ചെറിയ സംഭവം വിവരിക്കാം. 2002 മാർച്ചിൽ വെസ്റ്റ് ബംഗാളിലെ ഒരു ഗ്രാമത്തിൽ ജീസസ് ഫിലിം ടീം ഒരു ഫിലിം ഷോ നടത്തി. അത് കാണുവാൻ ഗ്രാമവാസികൾ അനേകർ തടിച്ചുകൂടി. പലരും രോഗികളായിരുന്നു. ആ ഫിലിം ഷോ കണ്ടതിൻ്റെ ഇടയിൽ വിശ്വസിച്ചവർക്കെല്ലാം രോഗസൗഖ്യം ലഭിക്കുകയും ചെയ്തു. മതവൈരിയായ ഒരു 65 വയസ്സുകാരൻ ദൂരെ മാറി നിന്ന് ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കരമായ നടുവേദനയാൽ ഈ മനുഷ്യൻ നാളുകളായി ഭാരപ്പെടുന്നവനായിരുന്നു. ഫിലിം ഷോ കഴിഞ്ഞ് ഈ ടീമിൻ്റെ താമസ സ്ഥലത്ത് അവരെത്തിയപ്പോൾ പിന്നാലെ ഈ നിരീശ്വരവാദിയും എത്തി. കഥക് മുട്ടി വിളിച്ച് അദ്ദേഹം അവരോട് അപേക്ഷിച്ചു, സഹോദരന്മാരെ, നിങ്ങൾ എനിക്ക് വേണ്ടിയൊന്ന് പ്രാർത്ഥിക്കുമോ? അദ്ദേഹത്തിൻ്റെ പ്രശ്നം ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയ സഹോദരന്മാർ മുട്ടുകുത്തി ദൈവത്തോട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. യേശുവെ, മനസ്സലിയണമേ എന്നുള്ള ആ സഹോദരന്മാരുടെ പ്രാർത്ഥന കേട്ട ദൈവം, ആ ഫിലിം ഷോ കണ്ട് വിശ്വസിച്ച് അവരുടെ പിന്നാലെ എത്തിയ സഹോദരൻ്റെ വിശ്വാസം മനസ്സിലാക്കിയ ദൈവം അവിടെ ഒരു അത്ഭുതം ചെയ്തു. അയാൾ പെട്ടെന്ന് സൗഖ്യമായി. ഒരു പ്രത്യേക സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാമുദായിക വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു അയാൾ. അയാളുടെ ഗുരുവും ഇയാൾക്ക് സൗഖ്യം ലഭിച്ച വിവരമറിഞ്ഞു. വഴി പോകുന്ന വഴിയിലെല്ലാം അയാൾ തനിക്ക് ലഭിച്ച സൗഖ്യത്തെക്കുറിച്ച് വർണ്ണിക്കുക മാത്രമല്ല, തൻ്റെ വീട്ടിൽ ചെന്നും അദ്ദേഹം ആ വിവരം പറഞ്ഞു. ഈ വിവരമറിഞ്ഞെത്തിയ ആ വിഭാഗത്തിൻ്റെ ഗുരു ഈ യേശുവിൻ്റെ അനുയായികളെ തിരക്കി അവിടെ എത്തി. അദ്ദേഹം തൻ്റെ വർഗത്തിൽപ്പെട്ട സകലരോടും പറഞ്ഞു, ഇന്ന് വരെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് തെറ്റാണ്. യഥാർത്ഥ ഗുരു യേശു അത്രേ. യേശുവിന് നമ്മെ സൗഖ്യമാക്കാൻ കഴിയും. യേശു നമ്മളോട് കരുണയുള്ളവനാണ്. അങ്ങനെ അവരെല്ലാം സത്യസന്ധനായി. ആ വ്യക്തിയുടെ സാക്ഷ്യത്തെ കേട്ട് യേശുവിൻ്റെ അനുഗാമികളായി തീർന്നു. അനേകരെ ആ ഒരു മനുഷ്യൻ്റെ സാക്ഷ്യം, സത്യസന്ധമായ സാക്ഷ്യം, കർത്താവിൻ്റെ സാക്ഷികളായി തീർത്തു. ദൈവം നിനക്ക് എന്ത് ചെയ്തു എന്ന് സത്യസന്ധമായി നിനക്ക് പറയാൻ കഴിയും. സത്യസന്ധമായി പറയുന്നതാണ് നല്ല സാക്ഷ്യം. നല്ല സാക്ഷികളാകുക. സാക്ഷ്യമില്ലാത്തവർക്ക് സാക്ഷികളാകുവാൻ കഴിയുകയില്ല. 2 പത്രോസ് 1:16 നമുക്കൊന്ന് നോക്കാം. ആരാണ് നല്ല സാക്ഷി? 2 പത്രോസ് 1:16. യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. കഥ ഉണ്ടാക്കി പറഞ്ഞതല്ല, ഞങ്ങൾ അവൻ്റെ മഹത്വം കണ്ടറിഞ്ഞവരാണ്. അവൻ്റെ മഹിമ കണ്ടറിഞ്ഞവരാണ് യഥാർത്ഥ സാക്ഷികൾ. സത്യമായിട്ടുള്ള അക്ഷയോടുകൂടിയവനാണ് യഥാർത്ഥ സാക്ഷി. അപ്പോസ്തല പ്രവൃത്തി 13:31 അവൻ തന്നോട് കൂടെ ഗലീലയിൽ നിന്ന് യെരുശലേമിലേക്ക് വന്നവർക്ക് ഏറിയ ദിവസം പ്രത്യക്ഷനായി. അവർ ഇപ്പോൾ ജനത്തിൻ്റെ മുമ്പാകെ അവൻ്റെ സാക്ഷികൾ ആകുന്നു. ജീവനുള്ള ദൈവം അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ അവരുടെ സാക്ഷിയായി മാറി. അവർ അവൻ്റെ സാക്ഷികളായി മാറി. ദൈവവചനപ്രകാരം സത്യസാക്ഷികൾ എപ്രകാരമായിരിക്കണം? അതിന് ഓരോ പോയിന്റിനോടും ചേർന്ന് പറയുന്ന വേദഭാഗങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്യും. ദയവായി നിങ്ങളതെടുത്ത് വായിച്ചു നോക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവവചനപ്രകാരം സത്യസാക്ഷികൾ എപ്രകാരമായിരിക്കണം? 1, സാക്ഷ്യം സ്വന്ത അനുഭവത്തോട് ബന്ധപ്പെട്ടതായിരിക്കണം. സാക്ഷ്യം സ്വന്ത അനുഭവത്തോട് ബന്ധപ്പെട്ടതായിരിക്കണം. സങ്കീർത്തനം 66:18-20. Psalms 66:18-20 and Psalm 71:15. രണ്ടാമതായി, ദൈവ അനുഗ്രഹങ്ങളെ സ്മരിക്കുന്നവരാകണം. യെശയ്യാപ്രവചനം 63:7. Isaiah 63:7. മൂന്നാമതായി, ഹൃദയത്തിൽ കത്തുന്ന തീ ജ്വലിച്ചിട്ട്, Jeremiah 20:9. Jeremiah 20:9. Daniel 4:2. നാലാമതായി, ആത്മ നിശ്വസ്തയാൽ, അപ്പോസ്തല പ്രവൃത്തി 2:4. Acts 2:4. വിശ്വാസത്തിൻ്റെ ബഹിർഭാഗമാണ്, ബഹിർഗമനമാണ് 5. 5, വിശ്വാസത്തിൻ്റെ ബഹിർഗമനം. 2 Corinthians 4:13. 6, 6th one, അടക്കി വയ്ക്കുവാൻ കഴിയാത്ത വിധം, Acts 4:20. അപ്പോസ്തല പ്രവൃത്തി 4:20. അടുത്തതായി, മഹിമ കണ്ട സാക്ഷ്യം എങ്ങനെ എവിടെ നൽകണം? 1 Dinavruttantham 16:8-9 വായിക്കുക. സാക്ഷ്യം അടങ്ങാതെ നൽകണം. അടങ്ങിയിരിക്കരുത്, അടങ്ങിയിരിക്കാതെ നൽകണം. Isaiah 62:6. യെശയ്യാപ്രവചനം 62:6. യിരെമ്യാപ്രവചനം 51:10. രണ്ടാമതായി, വീട്ടിൽ സാക്ഷ്യമുള്ളവരായിരിക്കണം. മർക്കോസ് 5:18-19 ശ്രദ്ധിക്കുക. മൂന്നാമതായി പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലാം സാക്ഷികളാകണം, ഭൂമിയുടെ അറ്റത്തോളം. അപ്പോസ്തല പ്രവൃത്തി 1:8. നാലാമതായി ലജ്ജയോ ഭയമോ കൂടാതെ സാക്ഷികളാകുക, 2 Timotheos 1:8. 5 വിശുദ്ധന്മാരുടെ സംഘത്തിൽ സാക്ഷികളാകുക, Ephesians 5:19. Ephesians 5:19. മഹിമ കണ്ട സാക്ഷികളുടെ പ്രസംഗ വിഷയം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പറ്റിയായിരിക്കണം, കാരണം അവൻ്റെ പ്രവൃത്തികൾക്കും പ്രവർത്തനങ്ങൾക്കും അവർ സാക്ഷികളാണ്. 1 Corinthians 1:23, Luke 19:37 വായിക്കുക. പ്രിയ സ്നേഹിതരെ, ക്രിസ്തീയ ജീവിതത്തിൽ കൈപ്പുള്ള അനുഭവങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവമഹത്വം കണ്ടറിഞ്ഞ ശക്തിയുള്ള സാക്ഷ്യമുള്ള സാക്ഷികളായി വിശ്വാസത്തിൽ തളരാതെ മുന്നോട്ട് പോകുവാൻ യെരുശലേമിൽ തന്നെ പാർക്കുക. വേദനയും പ്രതികൂലത്തിലും ദൈവമഹത്വം കാണുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. പ്രാർത്ഥിക്കാം. വലിയവനും സ്തുത്യനുമായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, യഹോവയ്ക്ക് തക്ക മഹത്വവുമായി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിഴലിലാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ മഹത്വം കണ്ടറിഞ്ഞ് അനുഭവിച്ച് ആ നന്മ മറ്റുള്ളവരോട് പറയുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ. ലജ്ജയോ ഭയമോ കൂടാതെ വിശുദ്ധന്മാരുടെ നടുവിൽ അങ്ങയുടെ സാക്ഷികളായി നിൽപ്പാൻ ഈ ഭീകരതയുടെ കാലത്തും ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. BibleStudy.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ഗോഡ് ബ്ലെസ് യു.